പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭ കേരള സ്റ്റേറ്റിൻ്റെ മൂന്നാമത് കൺവെൻഷൻ്റെ ഈ മൂന്നാമത്തെ രാത്രിയിലെ യോഗാധ്യക്ഷനായിരിക്കുന്ന ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മാത്യു തോമസ് അവർകൾ ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭ എന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ കേരള സ്റ്റേറ്റിന് നേതൃത്വം കൊടുക്കുന്ന ആദരണീയരും ബഹുമാന്യരുമായ കർത്താവിൻ്റെ ദാസന്മാർ, നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ കേരള സംസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ സി തോമസ് അവർകൾ, വൈസ് പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുന്ന ആദരണീയനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ രാജീവ് പൂവക്കാലി അവർകൾ, സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഫിലിപ്പി പി തോമസ് അവർകൾ, ജോയിന്റ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ശുഭു നെടുവേലി അവർ, സഹോദരന്മാരുടെ ഭാഗത്ത് ജോയിന്റ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന ബ്രദർ എൽ കെ റോയി, പതിറ്റാണ്ടുകളായി ലോകമെമ്പാടുമുള്ള പെന്തക്കോസ്ത് പ്രഭാഷണ വേദികളിൽ ദൈവം അതിശക്തിയായി ഉപയോഗിക്കുന്ന ഏറ്റവും ആദരണീയനും അനുഗ്രഹീതനുമായ ഒരു കർത്താവിൻ്റെ ദാസനാണ് എനിക്ക് ശേഷം ഇന്ന് രാത്രി ഇവിടെ ദൈവവചനം സംസാരിക്കുക ക്രിസ്തുവിൽ പ്രസിദ്ധനായ ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സണ്ണി കുര്യൻ അവർകൾ. നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഐ പി സി കേരള സ്റ്റേറ്റിൻ്റെ ട്രഷറായി സേവനമനുഷ്ഠിക്കുന്ന ബ്രദർ സണ്ണി മുളമൂട്ടിൽ അവർകൾ, ക്രിസ്തുവിൽ ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പാസ്റ്റർ പി എ മാത്യു അവർകൾ, എം പി ജോർജ് ഊട്ടി പാസ്റ്റർ, മറ്റേ ഇന്ന് രാത്രി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരും ആദരണീയരുമായ കർത്താവിൻ്റെ ദാസന്മാർ, ഈ മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭയുടെ വിവിധ സെൻറ്ററുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആദരണീയരും ബഹുമാന്യരുമായ കർത്താവിൻ്റെ ദാസന്മാർ, ഓരോ പ്രാദേശിക സഭകളിൽ കർത്താവിൻ്റെ മഹത്വകരമായ ശുശ്രൂഷ ചെയ്യുന്ന അനുഗ്രഹീതരായ കർത്താവിൻ്റെ ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ആത്മപ്രചോദനങ്ങളായ അർത്ഥസമ്പുഷ്ടങ്ങളായ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ നമുക്ക് വേണ്ടി ആലപിക്കുന്ന സഹോദരങ്ങൾ, ഈ ഉച്ചഭാഷിണിയുടെ ശബ്ദ സംവിധാനം എനിക്ക് വേണ്ടി ക്രമീകരിക്കുന്ന പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും കർത്താവും രക്ഷിതാവുമായ യേശുവിൻ്റെ വന്യപരിശുദ്ധ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. വിശേഷാൽ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം ഈ വേദിയിൽ പ്രസംഗിക്കാൻ എനിക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന ബഹുമാന്യരായ ആദരണീയരായ ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭ കേരള സ്റ്റേറ്റിലുള്ള എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനും ആദരണീയരായ കർത്തൃദാസന്മാർക്കും യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്സീമമായ നന്ദി ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കരങ്ങളെ ഉയർത്തി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. പറ ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന് സ്തോത്രം. 45 മിനിറ്റ് ആണല്ലോ ഇന്ന് രാത്രി പ്രഥമമായി നമുക്ക് ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ടുള്ളത്. അതുകൊണ്ട് ഏറ്റവും ലളിതമായൊരു സന്ദേശം ഇന്ന് രാത്രി നിങ്ങളുമായി പങ്കുവച്ച് എൻ്റെ വാക്കുകൾക്ക് പരിസമാപ്തി കുറിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 37-38 വേദഭാഗങ്ങൾ ഈ രാത്രിയിലെ ചിന്തയ്ക്കാധാരമായി നമുക്ക് വായിച്ചു കേൾക്കാം. അപ്പോസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 37-38 വേദഭാഗങ്ങൾ.
ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തോലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടി എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട്
മതി. ഞങ്ങളുടെ പ്രിയ പിതാവേ, അനുഗ്രഹീതമായ രാത്രിക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ ഓമന പുത്രനെ ഞങ്ങൾക്ക് തന്നതുകൊണ്ട് സ്തോത്രം. ഇത്ര വലിയ രക്ഷ സൗജന്യമായി ഞങ്ങൾക്ക് തന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഓർമ്മയുള്ളപ്പോൾ, ഞങ്ങൾക്ക് സുബോധമുള്ളപ്പോൾ, ഞങ്ങൾക്ക് ചിന്താശേഷിയുള്ളപ്പോൾ, ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ ജീവന്റെ തുടിപ്പുകൾ ഉള്ളപ്പോൾ, ഞങ്ങളുടെ രക്ഷയെയും രക്ഷിതാവിനെയും തിരിച്ചറിയുവാൻ മഹാഭാഗ്യം തന്നതുകൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായ അങ്ങയുടെ തിരുവെഴുത്ത് ഞങ്ങൾ വായിച്ചു കേട്ടിരിക്കുന്നു. ഈ വചനം പ്രസംഗിക്കുന്ന സകലയിടത്തും എന്തെല്ലാം സംഭവിക്കുമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ടോ? അത് മുഴുവൻ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലെ ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വ്യാപാരം ഇന്ന് രാത്രി പന്തലിന്റെ കീഴിൽ ഇറങ്ങട്ടെ. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അങ്ങയുടെ വചനവുമായി നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഭൗതിക കണ്ണുകൊണ്ട് ഞങ്ങൾക്ക് കാണാൻ കഴിയാത്ത അദൃശ്യ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ ആത്മീയ ശുശ്രൂഷയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന പൈശാചിക വ്യാപാരങ്ങൾ. എന്നാൽ ഇന്ന് രാത്രി പാമ്പുകളെയും തേളുകളെയും ചവിട്ടാൻ, ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്താൻ ഞങ്ങൾക്ക് അധികാരം തന്ന ഞങ്ങളുടെ രക്ഷിതാവായ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഈരുളിന്റെ അധികാരങ്ങളോട് വഴി മാറി പോകുവാൻ ഞങ്ങൾ ഒരുമിച്ച് കൽപ്പിക്കുന്നു. ദീർഘദൂരം യാത്ര ചെയ്തു വന്നവരുണ്ട്, പ്രതീക്ഷയോടെ വന്നവരുണ്ട്. ഇന്ന് രാത്രി രോഗികളെ സൗഖ്യമാക്കണമേ, ഞങ്ങൾക്കൊരു മടങ്ങി വരവ് തരണമേ. ഇന്ന് രാത്രി പരിശുദ്ധ ആത്മാവിന് ഞങ്ങളുടെ നടുവിൽ എന്തെല്ലാം ചെയ്യാൻ പദ്ധതിയുണ്ടോ തിരുഹിത പ്രസാദ പ്രകാരം അതെല്ലാം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. 66 മാർബിൾ ശിലകളാൽ പടുത്തുയർത്തി പണിതിരിക്കുന്ന വേദഗ്രന്ഥ മഹാഹർമ്മ്യത്തിലെ ഏത് കവാടങ്ങളിൽ ചെന്ന് നോക്കിയാലും ജ്വലിച്ചു നിൽക്കുന്ന സനാതന സത്യസത്താവിശേഷമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഉൽപ്പത്തി പുസ്തകത്തിൽ യേശു സ്ത്രീയുടെ സന്തതിയാണ്. പുറപ്പാട് പുസ്തകത്തിൽ പെസഹ കുഞ്ഞാടാണ്. ലേവ്യ പുസ്തകത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. സംഖ്യാ പുസ്തകത്തിൽ അടിക്കപ്പെട്ട പാറയാണ്. ആവർത്തന പുസ്തകത്തിൽ വരുവാനുള്ള പ്രവാചകനാണ്. യേശുവായുടെ പുസ്തകത്തിൽ മുഖ്യ സൈന്യാധിപനാണ്. ശൂര, സീന, സീനായ്, അക്കാബ കടലിടുക്ക് വഴി കാദേശ് ബർന്ന ചുറ്റി മോവാബ് സമഭൂമിയിലൂടെ കുലുങ്ങിച്ചിരിച്ചു പതഞ്ഞൊഴുകുന്ന മരണയോർധാനം കടന്ന് ദൈവജനം അവരുടെ വാഴ്ത്തത്ത ഭൂമിയിൽ കാലുകുത്തി. പക്ഷേ അവർക്ക് വിപരീതമായി എരിഗോ നിവാസികൾ വൻപിച്ച കോട്ട കൊത്തളങ്ങൾ പടുത്തുയർത്തി പണിതു. അതിനു സമീപത്ത് ദൈവത്തിന്റെ അഭിഷക്തനായ യോശുവ തലകുനിച്ചിരിക്കുകയാണ്. ആ യോശുവ തലകുനിച്ചിരിക്കുന്ന സമയത്ത് ദാ ഒരു സൈന്യാധിപൻ അവനെതിരെ നിൽക്കുന്നു. ആ സൈന്യാധിപനെ കണ്ടിട്ട് യോശുവ ആശ്ചര്യ പരതന്ത്രനായി ചോദിക്കുന്നു, നീ ആരുടെ പക്ഷക്കാരൻ? ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുവിന്റെ പക്ഷക്കാരനോ? അതിനാൽ സൈന്യത്തിന്റെ അധിപതിയുടെ മറുപടി, ഇത് രണ്ടുമല്ല, ഞാൻ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായി ഇറങ്ങി വന്നിരിക്കുന്നു. അതിന്റെ അർത്ഥമെന്താ? യോശുവയെ, നിനക്കും ജനത്തിനും വിരോധമായി എരിഗോ നിവാസികൾ കെട്ടിപ്പൊക്കിയ വൻമതിലുകളെ തകർക്കുക മാത്രമല്ല, വാക്തത്വങ്ങൾക്ക് വിരോധമായി ഇനി നടക്കാൻ പോകുന്ന അതികിരാതമായ യുദ്ധത്തിൽ നിനക്കും ജനത്തിനും ജയം നൽകിത്തരാൻ ദൈവത്തിന്റെ സൈന്യത്തിന്റെ അധിപതിയായി ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവകൃപ പ്രാപിച്ച ദൈവഭക്തരോട് ഞാൻ വിളിച്ചു പറയാം, നിന്റെ വാക്തത്വങ്ങൾക്ക് വിരോധമായി ശത്രു കെട്ടിപ്പൊക്കിയ സകല വൻമതിലുകളെയും തകർത്ത് വാക്തത്വങ്ങളെ നിന്റെ കാൽ കീഴാക്കി തരാൻ ആ സൈന്യത്തിന്റെ അധിപതി ഇന്നു രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് ആത്മാവിൽ എത്ര പേര് വിശ്വസിക്കുന്നു? അവർക്കായി രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ യേശു നീതിയുള്ള ന്യായാധിപതിയാണ്. രൂത്തിന്റെ പുസ്തകത്തിൽ യേശു അന്യാധീനപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കുന്ന വീണ്ടെടുപ്പുകാരനാണ്. ശമുവേൽ മുതൽ ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ വരെ യേശു യഹൂദന്റെ അഭിഷക്തനായ മശിഹയായി വെളിപ്പെടുകയാണ്. യെശയ്യായുടെ പുസ്തകത്തിൽ അയക്കപ്പെട്ടവനാണ്. നെഹെമ്യാവിന്റെ പുസ്തകത്തിൽ പുതുക്കി പണിയുന്നവനാണ്. എസ്തേറിന്റെ പുസ്തകത്തിൽ ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിലുള്ള ഏക മധ്യസ്ഥനാണ്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ പൊടിമേൽ നിൽക്കുന്ന വീണ്ടെടുപ്പുകാരനാണ്. സങ്കീർത്തന പുസ്തകങ്ങളിൽ കാട്ടിലെ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന സർവർക്കും സർവസ്വമായവനാൻ. സദൃശ്യവാക്യത്തിൽ ജ്ഞാനമാൻ, സഭാപ്രസംഗിയിൽ ജ്ഞാനിയാൻ, ഉത്തമഗീതത്തിൽ വെണ്മയും ചുവപ്പുമുള്ള പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠനായ ദൈവസഭയുടെ ആത്മ മണവാളനാൻ. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ ദാവീദിന്റെ മുളയാൻ, യിരമ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നീതിയുള്ള മുളയാൻ, എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ മനുഷ്യപുത്രനാൻ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലോ ഒന്നാം ലോകൈക സാമ്രാജ്യമായ ബാബിലോണിയ സാമ്രാജ്യത്തെയും രണ്ടാം ലോകൈക സാമ്രാജ്യമായ മേത്യൻ പേർഷ്യൻ സാമ്രാജ്യത്തെയും മൂന്നാം ലോകൈക സാമ്രാജ്യമായ ഗ്രീക്ക് സാമ്രാജ്യത്തെയും നാലാം ലോകൈക സാമ്രാജ്യമായ റോമൻ സാമ്രാജ്യത്തെയും ഇന്ന് കാണുന്ന ജനാധിപത്യ വ്യവസ്ഥിതികളെയും ഇനി നാളെയുടെ നീളയിൽ ഇവിടെ നിലവിൽ വരാൻ പോകുന്ന എതിർ ക്രിസ്തുവിന്റെ ഭരണ വ്യവസ്ഥിതികളെയും തകിടം മറിച്ച് ഈ ഭൂമിയെ അടക്കി ഭരിക്കാൻ വരുന്ന കൈത്തൊടാത്ത കല്ലെന്ന് വിശ്വസിക്കാൻ ഭാഗ്യം കിട്ടിയ എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, മാറി മാറി ഭരണകൂടങ്ങളെ പരീക്ഷിച്ചും നിരീക്ഷിച്ചും പ്രതിഷ്ഠിച്ചും ജനവിഭാഗങ്ങൾ ഇവിടെ മടുത്തു കഴിഞ്ഞിരിക്കുന്നു. അഴിമതികളിലും സ്വജനപക്ഷപാതങ്ങളിലും മുങ്ങിക്കുളിക്കുന്ന ഭരണകൂടങ്ങൾ, നീലച്ചുതി ബാധിച്ച പ്രത്യയ ശാസ്ത്രങ്ങൾ, തകർന്നുകൊണ്ടിരിക്കുന്ന തത്വസംഹിതകൾ, ഇതിനെയൊക്കെ കണ്ടുകൊണ്ട് മാറത്ത് നെഞ്ചുവെച്ച് മനുഷ്യൻ ഇനി ഒരു നല്ല ഭരണമുണ്ടാകുമോ എന്ന ചിന്താക്കുഴപ്പത്തിൽ ഭയപരവശരാകുമ്പോ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, കാലത്തിന്റെ ചുവരെടുത്ത് വായിക്കുന്ന കാലഘടികാരത്തിന്റെ മണിനാദ ശബ്ദം ചെവിത്തടത്തിൽ മുഴങ്ങുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി പറയും, ഇത് യുഗത്തിന്റെ സൂര്യൻ അവസാനിക്കുന്ന ഈ യുഗത്തിന് തിരശീല വീഴ്ത്തുന്ന യേശുവിന്റെ മടങ്ങി വരവാണെങ്കിൽ ആകാശ മേഘത്തെ തേരാക്കി തന്റെ തിരുസഭയെ ചേർക്കാൻ യേശു മടങ്ങി വരുന്നു. അതിന്റെ കേളികൊട്ടാണ് നാം കേൾക്കുക. എത്ര പേർക്ക് അതിൽ സന്തോഷമുണ്ട്? അവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, നീലച്ചുതി ബാധിച്ച പ്രത്യയ ശാസ്ത്രങ്ങള്, തകരുന്ന ഭരണകൂടങ്ങളെ കണ്ട് ആരും ഇവിടെ നെടുവീർപ്പിടേണ്ട കേട്ടോ. ഒരു നല്ല ഭരണം ഇവിടെ നടക്കും. ആക്രമമില്ലാത്ത, കൊള്ളയില്ലാത്ത, കൊള്ളിവയ്പ്പില്ലാത്ത, കൊലപാതകമില്ലാത്ത, അഴിമതികളുടെ അഴിഞ്ഞാട്ടമില്ലാത്ത, സാത്താനില്ലാത്ത, പാപമില്ലാത്ത ഒരു സുവർണ യുഗം ഇവിടെ പിറക്കും. യെരുശലേം തലസ്ഥാനമാക്കി ആയിരം ആണ്ട് എന്റെ രക്ഷിതാവ് ഈ മണ്ണിനെ ഭരിക്കും. അന്ന് അവന്റെ ഭരണകാലത്ത് അവനോടൊരുമിച്ച് ഈ മണ്ണിനെ വാഴുന്ന തമ്പുരാന്റെ പ്രഭുക്കന്മാര്, യേശുവിന്റെ ചങ്കിലെ ചോരയാൽ വില കൊടുത്തു വാങ്ങപ്പെട്ട ഞാനും നിങ്ങളും എന്ന് തിരിച്ചറിവുള്ള എത്ര പേര് ഈ രാത്രി ഇവിടെയുണ്ട്. അവർക്കായി ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹോശേയ പ്രവാചകന്റെ പുസ്തകം മുതൽ മലാക്കി പ്രവാചകന്റെ പുസ്തകം വരെ കർത്താവായ യേശു ക്രിസ്തു ഇസ്രായേല്യ പ്രവാചക വരേണ്യന്മാർ പ്രവചിച്ചണിയിച്ചൊരുക്കി നിർത്തിയിരിക്കുന്ന പ്രവചന പുരുഷനാ. മത്തായി സുവിശേഷത്തിൽ യേശു യഹൂദന്മാർ വിഭാവന ചെയ്ത അവരുടെ രാജാവാൻ. മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശു റോമാക്കാർ വിഭാവന ചെയ്ത അവരുടെ ദാസനാൻ. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശു ഗ്രീക്ക് തത്വജ്ഞാനികളൊക്കെ അന്വേഷിച്ചിട്ടും അന്വേഷിച്ചിട്ടും കണ്ടെത്താതിരുന്നൊരു പൂർണ്ണ മനുഷ്യനാൽ ഗ്രീസിന്റെ തെരുവീഥികളിലൂടെ അന്നത്തെ തത്വ ചിന്തകന്മാരായ ബുദ്ധി രാക്ഷസന്മാർ പട്ടാപ്പകൽ റാന്തൽ വിളക്കുകൾ കത്തിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അവരെ കണ്ടിട്ട് സാധാരണ ജനങ്ങൾ ചോദിച്ചു, അല്ലയോ ഗുരുക്കന്മാരെ, തത്വ ചിന്തകന്മാരെ, മധ്യാന സമയത്ത് മാർത്താണ്ഡൻ ഇത്ര നന്നായി പ്രശോഭിച്ചു നിൽക്കുന്ന ഈ സമയത്ത് നിങ്ങൾ എന്തിനാ റാന്തൽ വിളക്കുകൾ കത്തിച്ച് ഈ തെരുവീഥിയിലൂടെ നടക്കുക? അതിനവര് പറഞ്ഞ മറുപടി, ഒരൂനവുമില്ലാത്ത, ഒരു ന്യൂനതയുമില്ലാത്ത ഒരു പൂർണ്ണ മനുഷ്യനെ ഞങ്ങൾ അന്വേഷിക്കുക. അന്വേഷിച്ച് അന്വേഷിച്ച് അവര് പരാജയപ്പെട്ടതല്ലാതെ ഒരു പൂർണ്ണ മനുഷ്യനെ കണ്ടെത്താൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. നിരാശരായ ആ ജനതതികളോട് ലൂക്കോസ് പറയുന്നു, നിങ്ങൾ നിരാശപ്പെടേണ്ട, ഒരു ഊനവുമില്ലാത്ത, ഒരു ന്യൂനതയുമില്ലാത്ത ഒരു പൂർണ്ണ മനുഷ്യനെ ഞാൻ പരിചയപ്പെടുത്താം. അവനായ യേശു, ഇന്ന് രാത്രി നിങ്ങളൊരു സത്യാന്വേഷിയാണെങ്കിൽ എന്റെ മാന്യ മിത്രമേ, നിങ്ങൾക്ക് കണ്ണടച്ചു വിശ്വസിക്കാൻ കഴിയുന്ന, കൈനീട്ടി മുറുകെ പിടിക്കാൻ കഴിയുന്ന ഒരൊറ്റ വ്യക്തിത്വ വിശേഷം അതെന്റെ നസ്രയനായ യേശു മാത്രം. അവന് തുല്യം, അവൻ മാത്രം, അവന് പകരം ഒരു പകരക്കാരനില്ല. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിനെ സ്തുതിക്ക. യോഹന്നാന്റെ സുവിശേഷത്തിലോ ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വത നിവാസിയും ഭൂരാജക്കന്മാർക്ക് അധിപതിയും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ അധിവസിക്കുന്നവനും താൻ മാത്രം അമർത്യതയുള്ളവനും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും കാണാൻ കഴിയാത്തവനുമായ ഏക സത്യ ദൈവമായി യേശു വെളിപ്പെടുകയാൽ അപ്പോസ്തല പ്രവൃത്തികളിൽ കർത്താവ് മേഘാരൂഢനായ രാജാവാൻ. ഇന്ന് രാത്രിയിലെ നമ്മുടെ പ്രമേയത്തിനാധാരമായ വേദഭാഗം അവിടെ നിന്ന് വായിച്ചത് കൊണ്ട് തുടർന്നുള്ള പുസ്തകങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ വായിക്കാൻ തന്നെ ശ്രദ്ധിച്ചിരുന്നാൽ മതി. കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടും മുൻപ് തന്റെ വാത്സല്യ ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു ദൂതുണ്ട്. ഏതായി ദൂത്? നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ഒന്നുകൂടെ പറയാം, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. അത് അടിവരയിടേണ്ട ഒരു പദമാണ്. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തം, ഈ വാഗ്ദത്തം യേശു ആദ്യമായി പറയുന്നതല്ല. ഇതിനു മുമ്പ് പല പ്രാവശ്യം ഈ വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്. പല പ്രാവശ്യം പറഞ്ഞ വാഗ്ദത്തം വീണ്ടും ആവർത്തിക്കുന്നു. എന്തുകൊണ്ട്? ഒരേ പ്രാവശ്യം എന്റെ രക്ഷിതാവ് ആ വാഗ്ദത്തങ്ങൾ ആവർത്തിച്ചു. കാരണം ഇത്രയേ ഉള്ളൂ, മറവിയുള്ള ശിഷ്യന്മാർ ആ വാഗ്ദത്തം മറന്നുപോയി. അതുകൊണ്ട് ആവർത്തിക്കേണ്ടി വന്നത്. ഇന്ന് രാത്രി എഴുതി വെച്ചോ, മറവിയുള്ള മനുഷ്യ, തമ്പുരാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള പല വാഗ്ദത്തങ്ങളും നീ മറന്നിട്ടുണ്ടാകും. പക്ഷെ നിന്നോട് വാക്കു പറഞ്ഞ തമ്പുരാൻ ആ വാഗ്ദത്തങ്ങൾ മറന്നിട്ടില്ലെന്ന് മാത്രമല്ല, അത് നിന്റെ കണ്ണിന് മുമ്പിൽ നിവർത്തിച്ചു കാണിക്കാൻ വിശ്വസ്തനായ ഒരു ദൈവമാണ് ഈ രാത്രി നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? കരമുയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി കർത്താവിനെ സ്തുതിക്കുക. എഴുതി വെച്ചോ, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഒരു ദൂത് ശക്തമായി എന്നോട് പറയുന്നു, എന്റെ ദൈവത്തിന്റെ നീതി നമ്മുടെ കണ്ണുകൊണ്ട് നാം കാണണമെന്ന്. ദൈവത്തിനു തിരുഹിതമുണ്ടെങ്കിൽ, നിന്റെ സ്ഥിതി എത്ര പരമദയനീയമെന്ന് നിനക്ക് തോന്നിയാലും അതിനൊരു മാറ്റം വരുത്താൻ എന്റെ ദൈവത്തെ കൊണ്ട് കഴിയും. രോഗശാന്തിയുടെ പേരിൽ ഇവിടെ തട്ടിപ്പും വെട്ടിപ്പും നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ അടിവരയിട്ട ഭാഗം ഒന്നുകൂടെ പറയുകയാ, എന്റെ ദൈവത്തിന്റെ നീതി നിന്റെ കണ്ണുകൊണ്ട് നീ കാണണമെന്ന്. നിനക്കിഷ്ടമുണ്ടെങ്കിൽ എന്നല്ല, എന്റെ ദൈവത്തിന്റെ നീതി നിന്റെ കണ്ണുകൊണ്ട് നീ കാണണമെന്ന്. ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ സ്ഥിതി എത്ര പരമദയനീയമാണെങ്കിലും അതിനൊരു മാറ്റം തരാൻ ഇന്ന് രാത്രി ദൈവത്തെ കൊണ്ട് കഴിയും. എത്ര പേര് ആമേൻ പറയും? അവർക്കായി രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനത് വെറുതെ പറയുകയല്ല കേട്ടോ. പഴയ നിയമത്തിലെ ഭക്തശിരോമണികളിൽ അഗ്രഗണ്യനായിരുന്ന ഇയ്യോബ്, ഇയ്യോബ് ഒരിക്കൽ ഇങ്ങനെ പറയുകയാ, മാനസികമായി വൈകാരികമായി പൊട്ടിത്തെറിച്ച് ഉത്തരമില്ലാത്ത ചോദ്യങ്ങളിലൂടെ നടന്നു പോകുന്ന ആ ഭക്തൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു. ഇയ്യോബ് 17:13 വീട്ടിൽ ചെന്ന് വായിക്കുക, ഇപ്പോൾ ആരും നോക്കരുത്. അവിടെ ഭക്തൻ ഇയ്യോബ് പറയുകയാ, ശ്മശാനമെനിക്കായി ഒരുങ്ങിയിരിക്കുന്നു, പാതാളത്തെ ഞാൻ എന്റെ വീടായി പ്രതീക്ഷിക്കുന്നു. ഇയ്യോബ് ഒരിക്കലും ഒരു രോഗശാന്തി പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നെ എന്താ ഇയ്യോബ് പ്രതീക്ഷിച്ചിരുന്നത്? ഇയ്യോബ് പ്രതീക്ഷിച്ചിരുന്നത് ശവക്കുഴിയാണ്. അതുകൊണ്ടല്ലേ ഇയ്യോബ് പറയുക, ശ്മശാനം എനിക്കായി ഒരുങ്ങിയിരിക്കുന്നു, പാതാളത്തെ ഞാൻ എന്റെ വീടായി പ്രതീക്ഷിക്കുന്നു. ഇരിക്കുന്നു. എന്തുകൊണ്ട്? ഇയ്യോബ് ഒരു രോഗശാന്തി പ്രതീക്ഷിച്ചില്ല. തന്റെ ശാരീരിക നിലവാരം വിലയിരുത്തിയിട്ട് ഒരു രോഗശാന്തി എന്നുള്ളത് ആ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അസംഭവ്യമായിരുന്നു. ഇയ്യോബിന്റെ കഷ്ടതകളെ മൂന്നായി നമുക്ക് തരംതിരിക്കാം. ഞാൻ അവിടെ അധികം നേരം നിൽക്കുന്നില്ല. ഒന്ന്, ശാരീരിക കഷ്ടത, അത് വർഷങ്ങൾ അനുഭവിച്ചു. രണ്ട്, സാമ്പത്തിക തകർച്ച, അത് ഒരു ദിവസം കൊണ്ട് സംഭവിച്ചത്. അടുത്തത് മാനസിക ക്ലേശം, അതും നീണ്ട വർഷങ്ങൾ നീണ്ടു നിന്നു. അവിടെ ഒരു കാര്യം ഇന്ന് രാത്രി ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ സഹോദരങ്ങളെ. അന്നത്തെ കാലത്ത് കോടികളുടെ ആസ്തിയുള്ള മനുഷ്യനായിരുന്നു ഇയ്യോബ്. ഇയ്യോബിന്റെ ധന ശ്രേഷ്ഠത മനസ്സിലാക്കാൻ 7000 ആടും 3000 ഒട്ടകവും 500 കാളയും 500 കഴുതയും ഒന്നും ചിന്തിച്ചാൽ ഇയ്യോബിന്റെ ധനം മനസ്സിലാകില്ല. ഇയ്യോബ് ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇയ്യോബിന്റെ പുസ്തകം 29 അധ്യായം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. അവിടെ തന്റെ പണ്ടത്തെ കാലഘട്ടത്തെ അയവിറക്കിക്കൊണ്ട് മനുഷ്യൻ പറയുകയാ, ഞാൻ എന്റെ ശുഭകാലം ഓർക്കുന്നു, എന്റെ മക്കളൊക്കെ എന്റെ മേശയ്ക്ക് ചുറ്റുമിരുന്നാൽ. ആ നാളിന്റെ പ്രത്യേകത എന്താ? അന്ന് ഞാൻ എന്റെ കാലുകൾ വെണ്ണ കൊണ്ട് കഴുകി. ഒരു മനുഷ്യൻ വെണ്ണ കൊണ്ട് കാല് കഴുകണമെങ്കിൽ ആ മനുഷ്യൻ ആരാന്ന് നിങ്ങൾ ചിന്തിച്ചേ. അടുത്തത് ഇയ്യോബ് പറയുന്നു, പാറ തൈല നദി എനിക്ക് കുളിക്കാൻ ഒഴുക്കി തന്നു. പട്ടണത്തിൽ വിശാല സ്ഥലത്ത് ഞാൻ എന്റെ ഇരിപ്പിടം വെക്കുമ്പോൾ ആ യൗവനക്കാർ എന്നെ കണ്ടിട്ട് ഓടി ഒളിക്കുമായിരുന്നു. വൃദ്ധന്മാർ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുമായിരുന്നു. പ്രഭുക്കന്മാർ സംസാരം നിർത്തി വാപ്പൊത്തുമായിരുന്നു. വെണ്ണ കൊണ്ട് കാലു കഴുകിയ മനുഷ്യൻ, പാറം തൈല നദികളെ കുളിക്കാൻ ഒഴുക്കിക്കൊടുത്ത മനുഷ്യൻ വിശാല സ്ഥലത്ത് തന്റെ ഇരിപ്പിടം വയ്ക്കുമ്പോൾ യൗവനക്കാർ ഓടി ഒളിക്കുന്ന മനുഷ്യൻ, വൃദ്ധന്മാർ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്ന മനുഷ്യൻ, പ്രഭുക്കന്മാർ സംസാരം നിർത്തി വാപൊത്തുന്ന മനുഷ്യൻ, ആ ഉജ്ജ്വലനായ ന്യായാധിപൻ, ഉന്നതനായ ധനവാൻ. ആ ഇയ്യോബിനുണ്ടായിരുന്ന ധനം നഷ്ടപ്പെടാൻ ദിവസങ്ങൾ വേണ്ടി വന്നില്ല, ചില മണിക്കൂറുകൾ മാത്രമേ അതിന് വേണ്ടി വന്നുള്ളൂ. ഇപ്പം ഇയ്യോബിന് സ്വന്തമെന്ന് പറയാൻ ഒരോട്ടുകഷണം മാത്രമേ ഉള്ളൂ. മറക്കല്ല് കേട്ടോ, കോടികളുടെ ആസ്തിയുള്ളവനെ ഒരോട്ടുകഷണം മാത്രമുള്ളവനാക്കാൻ നാം സേവിക്കുന്ന നമ്മുടെ ദൈവത്തെ കൊണ്ട് കഴിയും. അതിന്റെ മറുസൈഡും കൂടെ ഞാൻ പറയാ, ഒരോട്ടുകഷണം മാത്രമുള്ളവനെ നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി ഉള്ളവനാക്കാനും എന്റെ ദൈവത്തെ കൊണ്ട് കഴിയുമെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്നു രാത്രി നിന്നോട് പറയുന്നു, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നീ വ്യാകുലപ്പെടണ്ട. നഷ്ടപ്പെട്ടതിനേക്കാൾ മെച്ചമായ ചില തലത്തിലേക്ക് നിന്നെ എടുത്തെറിയാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഈ രാത്രി ആത്മാവ് വിളിച്ചു പറയുന്നു. എത്ര പേരാമേൻ പറയും? അവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശ്രദ്ധിക്കുക എന്റെ സഹോദരങ്ങളെ, ഇങ്ങോട്ട് ഞങ്ങൾ യാത്ര ചെയ്ത് വന്നപ്പോ ഞങ്ങളുടെ കൂടെ വന്ന ഞങ്ങളുടെ പ്രിയ ബ്രദറ് ഞങ്ങളോട് പറഞ്ഞു, ചുരുക്കം ചില വർഷങ്ങൾ കൊണ്ട് പെന്തക്കോസ്തുകാരെ ദൈവം അനുഗ്രഹിച്ചതുപോലെ വേറെ ആരെയും ദൈവം അനുഗ്രഹിച്ചിട്ടില്ല. കണ്ടോ, നിങ്ങൾ സ്തോത്രം പറയാതിരിക്കുന്ന കണ്ടോ? ഉറപ്പുണ്ടെങ്കിൽ, ആ അനുഭവം ഉള്ളവരുണ്ടെങ്കിൽ അവര് കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ സ്തോത്രം പറയാ. പക്ഷെ അർഹതയില്ലാത്ത ഭൗതിക നന്മ കരതലത്തിൽ വന്നു ചേർന്നപ്പോ ദൈവത്തെ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, തന്നവൻ എടുക്കാനും കഴിയുമെങ്കിൽ, അവൻ അനുവദിച്ചാലേ അനുഭവിക്കാൻ കഴിയത്തുള്ളെങ്കിൽ ഇന്ന് രാത്രി ധനത്തിലല്ല ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയം വർദ്ധിക്കട്ടെ. എത്ര പേര് ഈ രാത്രി അതിനാമേൻ പറയും? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ പ്രിയ കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് നിറയെ ഇലയുള്ള ഒരു പച്ച അത്തിമരത്തെ കണ്ടു. ഫലമില്ലായകയാൽ എന്റെ രക്ഷിതാവ് അതിനെ ശപിച്ചു. 24 മണിക്കൂറ് കഴിഞ്ഞു, ശിഷ്യന്മാർ അതുവഴി പോയി. പോയപ്പോൾ അവർ കണ്ടു ആ അത്തി വേരു സഹിതം ഉണങ്ങിപ്പോയി. 24 മണിക്കൂർ മതി കേട്ടോ, ഒരു പച്ചയത്തി വേരു സഹിതം ഉണങ്ങിപ്പോകാൻ. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ അഭിഷക്തന്മാർക്കെതിരെ ജനം പുറുപുറുത്തു. ദൈവം പറഞ്ഞു ഓരോ ഗോത്രക്കാരൻ ഓരോ വടി കൊണ്ടുവരാൻ. 12 ഗോത്രങ്ങളും വടി ഓരോന്ന് കർത്തൃ സന്നിധിയിൽ കൊണ്ടുവന്നു. അതിൽ ലേവി ഗോത്രക്കാരന്റെ വടിയേൽ അഹരോന്റെ പേരെഴുതാൻ പറഞ്ഞു. വടി 12 കർത്തൃ സന്നിധിയിൽ വെച്ചു. 24 മണിക്കൂർ കഴിഞ്ഞു വടി ഓരോന്നും പുറത്തെടുത്തു. പുറത്തെടുത്തപ്പോ 11 വടി വച്ചതുപോലെ ഇരിപ്പുണ്ട്. എന്നാൽ ലേവി ഗോത്രക്കാരന്റെ അഹരോന്റെ പേരെഴുതിയ വടി അത് തളർത്തു, അത് പൂത്തു, അതിന്റെ അകത്ത് ബദാം ഫലം കായ്ച്ചു. 24 മണിക്കൂർ കൊണ്ട് ഒരു പച്ച അത്തിയെ വേരു സഹിതം ഉണക്കിക്കാനും 24 മണിക്കൂർ കൊണ്ട് ഒരു വെറും വടിയെ തളർപ്പിക്കാനും അതിൽ പൂവിടിപ്പിപ്പാനും അതിൽ ബദാം ഫലം കായ്പ്പിക്കാനും എന്റെ ദൈവത്തെ കൊണ്ട് കഴിയുമെങ്കിൽ നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, സകലവും നമുക്ക് ധാരാളമായി അനുഭവിപ്പാൻ അവസരം തരുന്ന ദൈവത്തിൽ ആശ്രയിക്കാൻ എത്ര പേര് രാത്രി തയ്യാറാകും? അവർ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടി രാത്രി ദൈവത്തെ സ്തുതിക്ക്. യോബിന്റെ ധനമെല്ലാം നഷ്ടപ്പെട്ടു. ആ മനുഷ്യനെ നിങ്ങൾ കണ്ടു, ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ മുഴുവൻ പരുക്കളാൽ ബാധിതനാ. ആ പരുക്കളിലൂടെ പുഴുവും കൃമിയും നുളച്ചുകൊണ്ടിരിക്കുന്നു. ഉറവ ഊറി വരുന്നത് പോലെ പഴുപ്പൊഴുകിക്കൊണ്ടിരിക്കുന്നു. ആ മനുഷ്യനൊരു ഓട്ട് കഷണം കൊണ്ട് തന്റെ ശരീരം ചുരണ്ടാൻ തുടങ്ങി. മാംസം അടർന്നടർന്നു വീണ്ടുകൊണ്ടിരിക്കുന്നു. പകലാകുമ്പോ സന്ധ്യയാകണം, സന്ധ്യയാകുമ്പോ പകലാകണം, രാത്രിയിൽ കടന്ന് ഉരുളുക തന്നെ പടി. ഒന്നുകൂടെ പറയാം, ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ, ഉള്ളങ്കാൽ മുതൽ നെറുക വരെ മുഴുവൻ പരുക്കളാൽ ബാധിതനായി. ആ പരുക്കളിലൂടെ പുഴുവും കൃമിയും നുളയ്ക്കപ്പെട്ട് പഴുപ്പൊഴുകപ്പെട്ട് ഒരോട്ട് കഷണം കൊണ്ട് തന്റെ ശരീരം ചുരണ്ടി. മാംസം അടർന്നടർന്നടർന്നു വീണ്ടുകൊണ്ടിരിക്കുമ്പോ തന്റെ ശാരീരിക നിലവാരത്തെ വിലയിരുത്തിയിട്ട് ഇയ്യോബ് പറയുക, ഇല്ല ഇനി ഒരു രോഗശാന്തി എന്നിൽ നടക്കുകയല്ല, അത് അസംഭവ്യമായ കാര്യമാ. ഇയ്യോബേ, ഒരു രോഗശാന്തി നിന്റെ വർത്തമാനകാല സംഭവങ്ങളുടെ വിശകലനത്തിൽ ഇനി നടക്കത്തില്ലെന്ന് നീ വിധി പറഞ്ഞാലും പ്രതിസന്ധിയുടെ നടുവിൽ ഒരു ഇരുമ്പു തൂണുപോലെ താമ്രം അതിലുപോലെ തമ്പുരാന് വേണ്ടി നിന്ന പരമഭക്ത നീ നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി കാണണമെന്ന് എന്റെ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ നിന്റെ ചിന്തയ്ക്കപ്പുറത്ത്, നിന്റെ കണക്കുകൂട്ടലുകൾക്കപ്പുറത്ത്, നിന്റെ പ്രതീക്ഷയ്ക്കപ്പുറത്ത്, വൈദ്യശാസ്ത്രത്തിന്റെ വിധിക്കപ്പുറത്ത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വ്യാപാരം അയച്ച് നിനക്ക് അത്ഭുത രോഗശാന്തി തന്ന് നിന്റെ ജീവിതത്തിലേക്ക് മടക്കി വരുത്താൻ എന്റെ ദൈവത്തെ കൊണ്ട് കഴിയില്ലേ? ഇന്ന് രാത്രിയും ഈ പന്തലിന്റെ കീഴിൽ ഞാൻ ഈ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ രാത്രി ഒരു രോഗശാന്തി നിന്റെ മേൽ പകരണമെന്ന് എന്റെ തമ്പുരാന് പദ്ധതി ഉണ്ടെങ്കിൽ നീ ഇരിക്കുന്ന ഇരിപ്പിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വ്യാപാരം അയച്ച് നിന്നെ സൗഖ്യമാക്കാൻ ദൈവത്തെ കൊണ്ട് കഴിയും. എത്ര പേരത് വിശ്വസിക്കുന്നു? അവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ എന്റെ ദൈവത്തിന്റെ നീതി നമ്മുടെ കണ്ണുകൊണ്ട് നാം കാണണമെന്ന് ദൈവത്തിനു തിരുഹിതമുണ്ടെങ്കിൽ നിന്റെ സ്ഥിതി എത്ര പരമദയനീയമെന്ന് നീ ചിന്തിച്ചാലും അതിനൊരു മാറ്റം വരുത്താൻ ദൈവത്തെ കൊണ്ട് കഴിയും. ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു, ഇയ്യോബിന്റെ അത്രയും പരിതാപകരമല്ലല്ലോ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന നമ്മിൽ പലരുടെയും സ്ഥിതി. ആ മനുഷ്യന്റെ പരിതാപകരമായ സ്ഥിതിക്ക് എന്റെ ദൈവത്തിനും മാറ്റം വരുത്താൻ കഴിഞ്ഞെങ്കിൽ നിന്റെ കാര്യത്തിലും ഇന്ന് രാത്രി തമ്പുരാന് പദ്ധതി ഉണ്ടെങ്കിൽ ഒരു മാറ്റം വരുത്താൻ സ്വർഗത്തെ കൊണ്ട് കഴിയും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇന്ന് രാത്രി അതങ്ങനെ സംഭവിക്കട്ടെ. എത്ര പേരത് വിശ്വസിക്കുന്നു? അവർക്കായി രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവായ യേശുവിന്റെ വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടി അവര് കാത്തിരിക്കുകയാണ്. 120 പേര് ഒരു സ്ഥലത്ത് ഇങ്ങനെ കാത്തിരിക്കുക. വാഗ്ദത്തം കൊടുത്തിട്ട് യേശു സ്വർഗാരോഹണം ചെയ്തു. അവരൊരു സ്ഥലത്ത് കൂടി പ്രാർത്ഥിക്കുക, വാഗ്ദത്തം തരണേ, വാഗ്ദത്തം തരണേ, വാഗ്ദത്തം തരണേ. വിശ്വസിച്ചാൽ നടക്കുന്നാണല്ലോ എല്ലാവരും പ്രസംഗിക്കുക. അതുകൊണ്ട് അവരും ഇങ്ങനെ വിശ്വസിച്ചിരിക്കുക. എന്താ വിശ്വസിച്ചേ? ഒന്നാം ദിവസം വിശ്വസിച്ചു, അന്ന് വാഗ്ദത്തം നടക്കും. വരുമെന്ന് പ്രാർത്ഥിച്ചു, വാഗ്ദത്തം വരുമെന്ന്. പക്ഷേ വാഗ്ദത്തം വന്നില്ല. രണ്ടാം ദിവസവും അത് തന്നെ സ്ഥിതി. ചുരുക്കി പറഞ്ഞാൽ 8-9 ദിവസമായി ഞാൻ ബൈബിളിലില്ല. എൻ്റെ ഒരു ചിന്ത പറയുകയാ, എൻ്റെ പേരുകാരൻ അവിടെയുണ്ട്, പേര് തോമസ് എന്നാണ്. ഞങ്ങളുടെ പേര് കേൾക്കാൻ നല്ലതാണെങ്കിലും കൂടെ കൂടെ സംശയം ഉണ്ടാകുക സ്വാഭാവികമാണ്. തോമസ് അകത്തിരുന്ന് പത്രോസിനോട് ചോദിച്ചു കാണും, പത്രോസ് ഒന്നാം ദിവസം തൊട്ട് പ്രാർത്ഥിക്കുക, ദിവസം 8-9 തരണേ തരണേ എന്ന് പ്രാർത്ഥിച്ചു, കിട്ടും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ വാഗ്ദത്തം ഇതുവരെ വന്നില്ല. ഇനി വല്ലതും നടക്കുമോ, ഇനി വല്ലതും നടക്കുമോ എന്ന് അകത്തുള്ളവർ ചോദിക്കുമ്പോ പുറത്തുള്ള നാട്ടുകാർ പറയുന്ന കേൾക്കണോ? ആ പാപം 1920 പേരെ ഒരു സ്ഥലത്ത് കൂടിയിരിക്കാൻ കാരണം അവർക്ക് ആ നാട്ടുകാരുടെ മുഖത്തു നോക്കാം നാണക്കേട്. അതെന്താ നാണക്കേട്? അവരുടെ നേതാവിനെയാണ് ശപിക്കപ്പെട്ട ക്രൂശിൽ ഇരുകള്ളന്മാരുടെ നടുവിൽ തറച്ചു കൊന്നത്. ശപിക്കപ്പെട്ടവന്റെ പുറകെ ഇറങ്ങിയ ശപിക്കപ്പെട്ടവന്മാര്. വേറെ കുറച്ചു പേര് പറഞ്ഞു ഇവര് ഹതഭാഗ്യരും കൂടെ. അതെന്താ റോമൻ സാമ്രാജ്യത്തെ അട്ടിമറിച്ച് ആ ഇവരുടെ നേതാവ് ഇവിടെ രാജാവാകുമെന്നും അന്ന് ക്യാബിനറ്റ് മന്ത്രിമാരായി വാഴാമെന്നും വ്യാമോഹിച്ചവരാ. പക്ഷേ പളങ്കുപാത്രം നിലത്ത് വീണുടയുന്നത് പോലെ സ്വപ്നങ്ങളെല്ലാം തകർക്കപ്പെട്ട ഹതഭാഗ്യർ. വേറെ കുറച്ചു പേര് പറഞ്ഞു ഇവരെ ശപിക്കപ്പെട്ടവരും ഹതഭാഗ്യരും മാത്രമല്ല, പിന്നാരാ കുതികാല് വെട്ടികളും കൂടെ. അതെന്താ നാട്ടുകാരാരുമല്ല നേതാവിനെ കാണിച്ചു കൊടുത്തത്, ചാരേ മുട്ടിയും തട്ടിയും നടന്ന ട്രസ്റ്റിയാണ് നേതാവിനെ കാണിച്ചു കൊടുത്തത്. എന്നിട്ട് അവൻ കയറ് വാങ്ങി തൂങ്ങിച്ചത്തു. തൂങ്ങിച്ചാകുന്ന പലരെയും കണ്ടിട്ടുണ്ട്, കയറ് പൊട്ടി തലകുത്തനെ വീണു, വയറ് പൊട്ടി കൊടല് ചാടിയാ ചത്തത്. അയ്യയ്യോ, ഈ ശപിക്കപ്പെട്ടവന്മാരുടെ കൂട്ടത്തിൽ, ഈ കുതികാല് വെട്ടികളുടെ കൂട്ടത്തിൽ ഇനി ആരാ കൂടാൻ പോകുന്നത്? ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കേരള സംസ്ഥാന ആ കൺവെൻഷനിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, ദൈവസഭകളുടെ വളർച്ചയ്ക്ക് വിരോധമായി അകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും ദുഷ്ടപിശാചിനും എന്ത് ബാഡ് ഇംപ്രഷൻസ് പറയാനുണ്ടെങ്കിലും പണിയുന്നത് കർത്താവും പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവുമെങ്കിൽ മാനുഷിക മുൻവിധികൾക്കപ്പുറത്ത് തന്റെ സഭയെ പണിയാൻ ഉയരത്തിലൊരു ദൈവമുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നു? കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടി രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യ. അടുത്തൊരു ചോദ്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ, എന്റെ സഹോദരങ്ങള്, എന്തിനായി 10 ദിവസം താമസിച്ച് ചോദിച്ച് ഒന്നാം ദിവസം തന്നെ വാഗ്ദത്തം കൊടുത്തുകൂടെ? വാഗ്ദത്തം കൊടുക്ക, പിന്നെ എന്തിനാ 10 ദിവസം താമസിച്ച്? ഈ എഴുതി വെച്ചോ കേട്ടോ, താമസിക്കുന്നതൊന്നും നിന്റെ തിന്മയ്ക്കല്ല, പ്രൈസ് ഗോഡ്, എല്ലാം നിന്റെ നന്മയ്ക്ക. അറപ്പുള്ളവർ മാത്രം കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിനെ സ്തുതിക്ക. യഹൂദന്മാർക്ക് 7 പെരുന്നാൾ, അതിലൊരു പെരുന്നാൾ പെന്തക്കോസ്ത് പെരുന്നാൾ. പെന്തക്കോസ്ത് പെരുന്നാൾ ഒറ്റ ദിവസത്തെ പെരുന്നാൾ, ഒറ്റ ദിവസത്തെ പെരുന്നാളായ പെന്തക്കോസ്ത് പെരുന്നാളിനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷോപലക്ഷം യഹൂദന്മാർ യെരുശലേം പട്ടണത്തിലേക്ക് വരും. ആ ലക്ഷോപലക്ഷങ്ങളിൽ നിന്ന് 10,000 അവർ കൂടിയിരിക്കുന്ന സ്ഥലത്തേക്ക് കൂട്ടി വരുത്താനും ആ 10,000 നിന്ന് ഒരു 3,000 എണ്ണത്തെ ഈ ദൈവകൃപയിലേക്ക് കൊണ്ടുവരാനും തീർന്നില്ല. ആ 3,000 ചെല്ലുന്ന ഇടത്ത് തന്റെ സഭയാം സൗദത്തെ പണിയാനുമുള്ള തമ്പുരാന്റെ നിത്യ പദ്ധതിക്ക് വേണ്ടിയ 10 ദിവസം താമസിച്ചതെങ്കിൽ ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, താമസിക്കുന്നതൊന്നും നിന്റെ താഴ്ചയ്ക്കല്ല, ഉയർച്ചയ്ക്കാണ്, കോട്ടത്തിനല്ല, നേട്ടത്തിനാണ്. ആമേൻ. എത്ര പേരുന്നു രാത്രി വിശ്വസിക്കുന്നു? കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ ഈ രാത്രി കർത്താവിനെ സ്തുതിക്ക. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ശക്തമായി ചിലരോട് ദൂത് പറയുന്നു, നീ നീണ്ട കൊല്ലങ്ങൾ പ്രത്യേകമായി കൊതിച്ചു പ്രാർത്ഥിച്ച പല പ്രാർത്ഥനാ വിഷയങ്ങൾക്കും നീ പ്രതീക്ഷിച്ച സമയത്ത് മറുപടി കിട്ടപ്പെടായിക നിമിത്തം ഇനി പ്രാർത്ഥനയ്ക്കും മറുപടിയില്ലെന്നും പറഞ്ഞ് പ്രാർത്ഥനാ വിഷയങ്ങൾ വേസ്റ്റ് കൊട്ടയിൽ എഴുതി തള്ളിയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, പ്രാർത്ഥനാ വിഷയങ്ങൾ പൊടി തട്ടിയെടുത്തുകൊള്ളുക, താമസിക്കുന്നതൊന്നും നിന്റെ തിന്മയ്ക്കല്ല, എല്ലാം നന്മയ്ക്കാണ്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയ പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവമാണ് നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവമെങ്കിൽ ആത്യന്തികമായി എല്ലാത്തിന്റെ പിന്നിലും തിന്മയ്ക്കല്ല നന്മയ്ക്ക് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എന്റെ രക്ഷിതാവ് ഉയർത്തെഴുന്നേറ്റതിന്റെ 50-ാം ദിവസം, ഇവർ കാത്തിരുന്നതിന്റെ 10-ാം ദിവസം ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് അവരുടെ മേലിറങ്ങി വന്നു. അന്യഭാഷ അടയാളത്തോടുകൂടെ അവർ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. വലിയ ശബ്ദ കോലാഹലമുണ്ടായി. കർമാചാര പെരുന്നാളായ പെന്തക്കോസ്ത് പെരുന്നാളിന് യെരുശലേം പട്ടണത്തിൽ തടിച്ചുകൂടിയ ജനസഹസ്രങ്ങളുടെ ചെവിത്തടത്തിൽ ആ ശബ്ദം മുഴങ്ങി. ആ ശബ്ദം കേട്ടിടത്തേക്ക് കേട്ടവർ ഓടി വന്നു. ഓടി വന്നവരെ കണ്ടപ്പോ പത്രോസ്ലീഹ പ്രസംഗം ആരംഭിച്ചു. സഹപ്രവർത്തകരോടുകൂടെ എന്താ പ്രസംഗത്തിന്റെ സാരാംശം, നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങളുടെ നേതാവിനെ ഇരുകള്ളന്മാരുടെ നടുവിൽ തലയോടിടുമെന്ന സ്ഥലത്ത് ആ ക്രൂശിൽ തറച്ചു കൊന്നു എന്ന്? അത് സത്യമാ, ഞങ്ങളുടെ നേതാവിനെ ക്രൂശിച്ചു കൊന്നു. നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങളുടെ നേതാവിനെ യോസേഫിന്റെ കല്ലറയിൽ അടക്കിയെന്ന്? അതും സത്യമാ. എന്നാൽ നിങ്ങൾക്കറിയാൻ കഴിയാത്ത വേറൊരു യാഥാർത്ഥ്യമുണ്ട്. ഏതാണ് ആ യാഥാർത്ഥ്യം? അരിമത്യക്കാരൻ യോസേഫിന്റെ പുതു പുത്തൻ കല്ലറ അവനു തന്നെ തിരികെ കൊടുത്തുകൊണ്ട് പുനരുദ്ധാനപുത്രനായ ഞങ്ങളുടെ രക്ഷിതാവ് ഉയർത്തെഴുന്നേറ്റു. 40 ദിവസങ്ങളോളം അനേകർക്ക് പ്രത്യക്ഷനായി താൻ ജീവനോടിരിക്കുന്നു എന്ന് തെളിയിച്ച ശേഷം അമ്പരചുംബിയായ ഒലിവു മലയുടെ മുകളിൽ നിന്ന് ഞങ്ങൾ കാണെ ആകാശ മേഘപാളികളെ കീറിമാറി ശത്രുസേനയുടെ നടുവിലൂടെ സ്വർഗാദി സ്വർഗങ്ങളിലേക്ക് കയറിപ്പോയി പരിശുദ്ധ പിതാവിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. അതിന്റെ തെളിവാണ് ഇവിടെ കാണുന്ന അഭിഷേകത്തിന്റെ വ്യാപാരം, പരിശുദ്ധാത്മ ശക്തി. എത്ര പേര് വിശ്വസിക്കുന്നു? കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ സ്തോത്രം പറയുക. ന്യായപ്രമാണ ഉദ്ധരണികളെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള പത്രോസ്ലീഹായുടെ പ്രസംഗം കേട്ടവരിൽ 3000 പേർക്ക് മനസ്സിലായി ഇത് ആദരചർവണമല്ല, ഊഹാപോഹം പറയുകയല്ല, ഐതിഹ്യം പറയുകയല്ല, കെട്ടുകഥ പറയുകയല്ല, അത് യാഥാർത്ഥ്യമാണ്, അത് സത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞവർ അപ്പോസ്തോലന്മാരോട് ചോദിക്കുന്നു, സഹോദരന്മാരെ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ സത്യ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചവരോട് പത്രോസ് പറയുന്ന മറുപടി, നിങ്ങൾ മാനസാന്തരപ്പെടണം. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ ഈ രാത്രി കർത്താവിന് സ്തോത്രം പറയാം. എന്റെ സമയം ഏകദേശം തീരുകയാണ്, അതുകൊണ്ട് 1-2 ചിന്തകൾ, 5 ചിന്ത പറയണമെന്നുകൊണ്ട് ഞാൻ വന്നത്. പക്ഷെ ഇന്ന് രാത്രി അവിടേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അനുഗ്രഹീതനായ, ഏറ്റവും അനുഗ്രഹീതനായ, അഭിഷക്തനായ ഒരു ദൈവമനുഷ്യൻ നമ്മോട് ദൈവത്തിന്റെ വചനം പറയാൻ പോകുകയാണ്. അതുകൊണ്ട് ഞാനൊന്ന് വഴി നിരപ്പാക്കി കൊടുത്ത് എന്റെ വാക്കുകൾ നിർത്താൻ പോകുകയാണ്. 1, 2, 3, 4, 5 ഏതൊരു കൊച്ചു കുഞ്ഞുങ്ങൾക്കും മനസ്സിലാകുന്നത് പോലെ പറയേണ്ട സബ്ജക്റ്റാണ് മാനസാന്തരം. 5-8 മിനിറ്റ് കൂടെ ഉള്ളു, 2 കാര്യങ്ങൾ പറഞ്ഞ നിർത്തുകയാണ്. 1, മാനസാന്തരത്തിന്റെ പ്രാധാന്യത. മാനസാന്തരത്തിന്റെ പ്രാധാന്യത എന്ന വിഷയം പറയുമ്പോൾ ഒരാളെ പരിചയപ്പെടുത്തണം. അദ്ദേഹത്തിന്റെ പേരാണ് യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുമ്പോൾ 3 കാര്യങ്ങൾ പറയണം. യോഹന്നാന്റെ 1-ാമത്തെ പ്രത്യേകത, ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, അദ്ദേഹത്തിന് യോഹന്നാൻ എന്ന് പേർ. ആരൊക്കെ ഒറ്റപ്പെടുത്താൻ പരിശ്രമിച്ചു, ആരൊക്കെ അടപ്പിക്കാൻ ശ്രമിച്ചു, ആരൊക്കെ ശുശ്രൂഷയിൽ ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിച്ചു, പക്ഷെ തലത്താലത്തിൽ ഛേദിക്കപ്പെട്ടു വയ്ക്കുന്നത് വരെ തന്നെ ശുശ്രൂഷയിൽ നിർത്തിയ ഛേദോവികാരം ഈ തലമുറയോട് പ്രസംഗിക്കാൻ എന്റെ ദൈവം എന്നെ അയച്ചെന്നുള്ള ഉറപ്പ. ദൈവം അയച്ചെന്നുറപ്പുണ്ടോ? ദൈവം വിളിച്ചെന്നുറപ്പുണ്ടോ? ദൈവം ആക്കിയെന്നുറപ്പുണ്ടോ? പർവ്വതം ഇളകിയാലും ഭൂമി കുലുങ്ങിയാലും നീ ചലിക്കാൻ ദൈവം സമ്മതിക്കില്ല. എത്ര പേര് വിശ്വസിക്കുന്നു? കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിനെ സ്തുതിക്ക. യോഹന്നാ സ്നാപകന്റെ രണ്ടാമത്തെ പ്രത്യേകത, യോഹന്നാന്റെ ശുശ്രൂഷയിൽ മുഴച്ചു നിന്നത് യോഹന്നാനല്ല, യേശുവാ. യോഹന്നാനെ കുറിച്ച് സാക്ഷാൽ മിശിഹാ തമ്പുരാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. അതേ യോഹന്നാന്റെ അടുക്കൽ വന്ന് നാട്ടുകാർ ചോദിച്ചു, ഓ അതങ്ങനാണോ? അതിന് യോഹന്നാന്റെ മറുപടി, അല്ലേ അല്ല, എന്റെ പുറകെ ഒരുവൻ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറുപോലും കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഞാനോ കുറയണം, അവനോ വളരണം. യോഹന്നാൻ യോഹന്നാന്റെ ശുശ്രൂഷയിൽ ഉയർത്തിയത് യോഹന്നാനെയല്ല, യേശുവിനെയാണ്. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്ന മനസ്സിലാകുന്നു? അന്നുണ്ടായിരുന്നതും ഇന്നില്ലാത്തതും അതാണ്. ഇന്ന് രാത്രി ഞാനത് വിശദീകരിക്കുന്നില്ല. എന്റെ സഹോദരങ്ങളെ, ഈ ഒരു ചിന്താഗതി നമുക്കുണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു, നമ്മുടെ സഭകൾ രക്ഷപ്പെട്ടു. ഞാൻ പറയുന്നത് പോലെ കാര്യം നടക്കണമെന്നല്ല, എന്റെ അഭിപ്രായത്തിനനുസരിച്ച് എല്ലാവരും ചലിക്കണമെന്നല്ല. നമ്മുടെ ഞാനെന്ന പാപവും നമ്മുടെ തൻപ്രമാണിത്വവും നമ്മുടെ അസൂയയും നമ്മുടെ സങ്കുചിത മനോഭാവവും എല്ലാം ക്രൂശിന് ചുവട്ടിൽ കുഴിച്ചിട്ടിട്ട് ക്രൂശിക്കപ്പെട്ട ലോകരക്ഷിതാവിനെ ശരിയായ ആത്മഭാരത്തോടും സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും കൂടെ ഉയർത്താൻ ഈ തലമുറ തയ്യാറാകുമെങ്കിൽ നമ്മുടെ പിതാക്കന്മാരുടെ കാലത്തെ പോലെ ഒരു നല്ല കാലം നമുക്ക് മടക്കി തരാൻ ദൈവത്തെ കൊണ്ട് കഴിയും. എത്ര പേര് വിശ്വസിക്കുന്നു? കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിനെ സ്തുതിക്ക. യോഹന്നാന്റെ രണ്ടാമത്തെ പ്രത്യേകത അതായിരുന്നു, യോഹന്നാൻ യോഹന്നാന്റെ ശുശ്രൂഷയിൽ ഉയർത്തിയത് യോഹന്നാനെയല്ല, യേശുവിനെയാണ്. യോഹന്നാന്റെ മൂന്നാമത്തെ പ്രത്യേകത നോക്കണേ, പാപം പാപമാണെന്ന് പറഞ്ഞയാളായ യോഹന്നാൻ പാപവുമായി യാതൊരു അനുരഞ്ജനത്തിനും യോഹന്നാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി തിക്താനുഭവങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നു. ഇന്ന് രാത്രി എഴുതി വെച്ചു, സത്യസന്ധത അന്ത്യവിശ്രമം കൊള്ളുന്ന ഇസബേൽ എന്ന രാജ്ഞിയുടെ കൊട്ടാരത്തിൽ ഇഷ്ടംപോലെ സ്വാദുഭോജനങ്ങളുണ്ട്. അവളുടെ കള്ളത്തരത്തിനും കമ്മട്ടത്തിനും അശുദ്ധിക്കും കണ്ണടച്ചു കൂട്ടുനിന്നാൽ അവളുടെ കള്ളപ്രവാചകന്മാരെ പോലെ ഓഹരി കിട്ടും ഏലിയാവിനും. പക്ഷെ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ഏലിയാവേ, അശുദ്ധിയുടെ കൊട്ടാരത്തിന്റെ നന്മ നിനക്കെതിരെ അടയപ്പെട്ടാലും ദൈവത്തിന്റെ അഭിഷക്ത നീ പട്ടിണി കിടക്കാൻ ദൈവം സമ്മതിക്കില്ല. പ്രകൃതിയുടെ കനിവായ കെരി തരുവിയിലെ വെള്ളം മാത്രമല്ല, ശക്തന്മാരുടെ ഭോജ്യം മാത്രമല്ല, വിശുദ്ധിക്ക് വേണ്ടി നിന്നവനെയ കർമ്മേലിന്റെ കൊടുമുടിയിൽ ബാലിന്റെ കള്ളപ്രവാചകന്മാരെ മുട്ടുകുത്തിക്കുന്ന ഒരഗ്നിയുടെ ശുശ്രൂഷയ്ക്കായി എന്റെ ദൈവം ഉപയോഗിച്ചതെങ്കിൽ ഇന്ന് രാത്രി അഭിഷക്തന്മാരോട് ദൈവാത്മാവ് പറയുന്നു, നിന്റെ ശുശ്രൂഷയ്ക്ക് അടുത്തൊരു തലം ദൈവാത്മാവ് ഒരുക്കാൻ പോകുന്നു. എത്ര പേര് രാത്രി ആമേൻ പറയും? കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായ ദൂത് പറയുന്നു. യോഹന്നാന്റെ മൂന്നാമത്തെ പ്രത്യേകത അതായിരുന്നു, പാപവുമായി അനുരഞ്ജനത്തിന് തയ്യാറായിരുന്നില്ല യോഹന്നാൻ. ആ യോഹന്നാ സ്നാപകൻ എവിടൊക്കെ പോയോ അവിടൊക്കെ പ്രസംഗിച്ചു. എന്താ പ്രസംഗം? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് മാനസാന്തരപ്പെട്ടുകൊള്ളണം. യോഹന്നാന്റെ കാലഘട്ടത്തിലും അതിനുശേഷവും എന്റെ രക്ഷിതാവ് പ്രസംഗിച്ച പ്രസംഗം, യേശു പഠിപ്പിച്ച ഉപമകളുടെ സാരാംശം, കാലം തികഞ്ഞു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. യോഹന്നാൻ സ്നാപകൻ പ്രസംഗിക്കുകയും യേശു പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും മാത്രമല്ല, പ്രസംഗിക്കാൻ നമുക്ക് കൈമാറിയ സന്ദേശമാ മാനസാന്തരം. ലൂക്കോസ് 24 വീട്ടിൽ ചെന്ന്, സോറി, മത്തായി 24, ലൂക്കോസ് 21 വീട്ടിൽ ചെന്ന് നോക്കുക. 24-ാം അധ്യായത്തിൽ കർത്താവ് ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയി, തന്റെ രണ്ടു കരവും ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. എന്നിട്ട് അവരോട് പറയുന്നു, നിങ്ങൾ യെരുശലേം മുതൽ ഭൂമിയുടെ അറ്റം വരെ പോയി പ്രസംഗിക്കണം. എന്തു പ്രസംഗിക്കണം? ക്രിസ്തു യേശുവിങ്കലെ മാനസാന്തരവും പാപമോചനവും. യെരുശലേം മുതൽ ഭൂമിയുടെ അറ്റം വരെ പോയി പ്രസംഗിക്കാൻ നമ്മുടെ രക്ഷിതാവ് നമുക്ക് കൈമാറിയ സന്ദേശമാണ് മാനസാന്തരം. എത്ര പേര് വിശ്വസിക്കുന്നു? കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കാം. അടുത്ത സമയമില്ലാത്തതുകൊണ്ട് എല്ലാം ഞാൻ വിടുന്നു. ഒറ്റ കാര്യം കൂടെ രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് പറഞ്ഞ് നിർത്തുകയാണ്. അടുത്തത് ആരാ മാനസാന്തരപ്പെടേണ്ടത്, അതും കൂടെ പറഞ്ഞങ്ങ് നിർത്തുന്നു. യോഹന്നാൻ സോറി അപ്പോസ്തല പ്രവൃത്തി 17:30 ആരും മാനസാന്തരപ്പെടണം എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. ആരും മാനസാന്തരപ്പെടണം, മറുപടി എല്ലാവരും മാനസാന്തരപ്പെടണം. എന്തുകൊണ്ടെല്ലാവരും മാനസാന്തരപ്പെടണം? 31 പൗലോസ് തന്നെ പറയുന്നു, താം നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ സകല മനുഷ്യർക്കും അതിന്റെ ഉറപ്പ് നൽകിയുമിരിക്കുന്നു. എല്ലാവരും മാനസാന്തരപ്പെടണം. എന്തുകൊണ്ട് മാനസാന്തരപ്പെടണം? മനുഷ്യ മരിച്ചു മണിക്കൂറുകൾ കഴിയുമ്പോൾ കോടിക്കണക്കിന് ബാക്ടീരിയ നിന്റെ ശരീരത്തിൽ പ്രവേശിച്ച് ചീഞ്ഞു മാറി മണ്ണിന് വളമായി നീ ഇവിടം കൊണ്ട് നീറിയൊടുങ്ങേണ്ടുന്ന ഒരു വ്യക്തിത്വമല്ല. ശവക്കുഴിക്കു മുകളിൽ നിന്റെ തലയ്ക്കു മുകളിൽ ചക്രവാള സീമയ്ക്കപ്പുറത്ത് വെളിപ്പെടുവാനുള്ള ഒരു നിത്യതയുണ്ട്. സ്വർഗമുണ്ട്, നരകമുണ്ട്, ഭയാനക ന്യായവിധിയുണ്ട്. ന്യായവിധിയിൽ അകപ്പെടാതിരിക്കാൻ ഇന്ന് രാത്രി മാനസാന്തരപ്പെടണം. എത്ര പേർക്ക് മനസ്സിലാകുന്നു? കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ സ്തോത്രം പറയാ. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ചു നിർത്താൻ പോവുക. പലരും പറയുന്നത് ഉപദേശി ന്യായവിധി എന്നൊക്കെ പറയുന്നത് അങ്ങ് ചെന്നിട്ടല്ലേ. ഒന്ന് സ്തോത്രം പറ, ശക്തിയോടെ കരങ്ങൾ ഉയർത്തി. അങ്ങ് ചെന്നിട്ടല്ലേ ന്യായവിധിയുള്ളൂ. എൻ്റെ സഹോദരങ്ങളെ, അങ്ങ് ചെന്നിട്ട് ന്യായവിധി ഉണ്ടെന്നുള്ളത് സത്യം. പക്ഷെ അവിടെ മാത്രമല്ല കേട്ടോ, നീ വിതയ്ക്കുന്നത് ഇവിടെ വെച്ച് തന്നെ കൊയ്യുമെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയാൻ എത്ര പേര് തയ്യാറാകും? കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ബൈബിൾ വായിച്ചപ്പോ നെഞ്ചത്ത് കൈവച്ച് ദൈവത്തെ ഭയപ്പെട്ടൊരു കാര്യമുണ്ട്. ഷൗൽ കൊല്ലപ്പെട്ടു. ഷൗൽ കൊല്ലപ്പെട്ടിട്ട് അടുത്ത ഭാഗം ഇങ്ങനെ വായിക്കുന്നത്, അവന്റെ ശരീരം ഒരു ചുവരോട് ചേർത്ത്, ഒരു വീട്ടിൽ ചുവരോട് ചേർത്ത് തൂക്കിയിട്ടെന്ന്. എന്തിനാ ചുവരോട് ചേർത്ത് ഷൗലിന്റെ ശരീരം തൂക്കിയിട്ടത്? അതിനൊരു കാരണമുണ്ട്. ദാവീദിന്റെ നേരെ കുന്തമെടുത്ത് ഷൗൽ എന്താ ശ്രമിച്ചെന്നറിയാമോ? ചുവരോട് ചേർത്ത് അവനെ കുത്തിക്കൊല്ലാൻ. ദാവീദിനെ ചുവരോട് ചേർത്ത് കുത്തിക്കൊല്ലാൻ ഒന്നല്ല ധാരാളം പ്രാവശ്യം ഷൗൽ എടുത്തു ചാടി. ആ ാട്ടക്കാരൻ അവസാനം ഒരു ചുവരിന്മേൽ തൂങ്ങപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, ന്യായം വിധിക്കുന്നൊരു ദൈവമുണ്ട്. മനുഷ്യ നീ വിതയ്ക്കുന്നത് തന്നെ കൊയ്യുമെന്ന് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് ഇതിന്റെ അകത്തിരുന്ന് മാനസാന്തരപ്പെടാൻ എത്ര കരങ്ങൾ ഇവിടെ ഉയരും? അവര് ശബ്ദമുയർത്തി കരമുയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രി ആവർത്തിച്ച് ഒരിക്കൽ കൂടെ ഞാൻ വിളിച്ചു പറയുന്നു, മാനസാന്തരപ്പെടണം. എന്തുകൊണ്ട് മാനസാന്തരപ്പെടണം? ന്യായവിധിയുള്ളതുകൊണ്ട് മാനസാന്തരപ്പെടണം. ഞാൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ എന്നെ പോലെ നിങ്ങളെ പോലെ വീട്ടിൽ നിന്ന് യാത്ര ചെയ്ത പലരും സന്ധ്യങ്കൽ അവരുടെ വീടുകളിൽ തിരികെ ചെന്നിട്ടില്ല. നമ്മുടെ തെരുവോരങ്ങളിൽ അവർ പുഴുക്കളെ പോലെ ചതഞ്ഞരഞ്ഞു. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ആക്സിഡന്റിൽ മരിക്കുന്നവരെ കുറിച്ച് പറയാറുണ്ട്, അവർ ശ്രദ്ധിക്കാഞ്ഞിട്ട് ആ സ്പീഡ് കൂടിപ്പോയത് കൊണ്ടാ, മൊബൈലിൽ സംസാരിച്ചത് കൊണ്ടാ. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു, പലരും അങ്ങനെയായിരിക്കാം, എന്നാൽ എല്ലാവരും അങ്ങനെയല്ല. നമ്മേക്കാൾ അവർ സൂക്ഷിച്ചതാ, നമ്മേക്കാൾ അവർ ശ്രദ്ധിച്ചതാ, നമ്മേക്കാൾ തീരെ പതി അവർ പോയത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഇതിൻ്റെ അകത്തിരിക്കുന്നത്, നിങ്ങൾ ഇതിൻ്റെ അകത്തിരിക്കുന്നത് നമ്മുടെ സൂക്ഷ്മതയുടെ കൂടുതലല്ല, നമ്മുടെ ഡ്രൈവിംഗിന്റെ വൈദഗ്ധ്യമല്ല, ദൈവത്തിന്റെ കരുണയല്ലേ. യഹോവാ ഭവനം പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവാ പട്ടണം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. ഇന്ന് രാത്രി ഇവിടെ എന്നെ ഇരുത്തിയ എന്റെ ദൈവത്തിനു സ്തോത്രമെന്ന് പറയാൻ തയ്യാറുള്ള ദൈവമക്കൾ മാത്രം അവരുടെ കരമടിച്ച തരം ചലിപ്പിച്ച് ഈ രാത്രി ദൈവത്തിനു സ്തോത്രം ചെയ്യുക. നമുക്ക് ആയുസ് തന്ന ദൈവം, നമുക്ക് ആരോഗ്യം തന്ന ദൈവം, നമ്മുടെ മർത്യ ശരീരത്തിൽ ജീവന്റെ തുടിപ്പ് തന്ന ദൈവം, അനർത്ഥങ്ങൾ വ്യസന കാരണമായി തീരാതെ നമ്മെ പരിപാലിച്ചൊരു ദൈവം. രാത്രി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എന്തിനാ ഞാനത് പറഞ്ഞെന്നറിയാമോ? റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നു, ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ദീർഘക്ഷമ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയയെയും കരുണയെയും ദീർഘക്ഷമയെയും ഐശ്വര്യത്തെയും നിരസിച്ചു കളഞ്ഞാൽ വരുവാനുള്ള ദൈവ കോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധ്യമല്ല. നമ്മോടുള്ള ദൈവത്തിന്റെ ദയയാ ഇന്ന് രാത്രി നാം ഇവിടെ ഇരിക്കുന്നത്, നമ്മോടുള്ള ദൈവത്തിന്റെ ദീർഘക്ഷമയാ ഇന്ന് രാത്രി യോഗം ഇവിടെ നടന്നത്, നമ്മോടുള്ള ദൈവത്തിന്റെ ഹല്ലേലൂയ മഹാകരുണയാ ഇന്ന് രാത്രി ഈ സന്ദേശം ഇവിടെ മുഴങ്ങി കേട്ടത്. എത്ര പേർ ഇന്ന് രാത്രി ആമേൻ പറയും? ഇതൊരു മടങ്ങി വരവന്റെ രാത്രിയാകട്ടെ, അനുതാപത്തിന്റെ രാത്രിയാകട്ടെ, ഏറ്റുപറച്ചിലിന്റെ രാത്രിയാകട്ടെ. എല്ലാ കരങ്ങളും മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കാമോ? ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കരങ്ങൾ മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കാം. പരിശുദ്ധ പിതാവേ, ഈ രാത്രി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പരിമിതമായ സമയത്തിന്റെ ഉള്ളിൽ ഇന്ന് രാത്രി മാനസാന്തരം എന്ന വിഷയം ഞങ്ങൾ ചിന്തിച്ചു. കർത്താവേ, ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതിന്റെ അകത്തിരിക്കുന്ന അഭിഷക്തന്മാരെ, ജനത്തെ പരിശുദ്ധാത്മാവ് വചനത്താൽ ഈ രാത്രി വിവേചിച്ചത് കൊണ്ടും നന്ദി അപ്പ. ഇന്നു രാത്രി ഇതിന്റെ അകത്ത് രോഗികളുണ്ട്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഈ പന്തലിന്റെ കീഴിലിറങ്ങി അത്ഭുത രോഗശാന്തി അവരുടെ മേൽ കൽപ്പിക്കണമേ. എന്റെ ദൈവമേ, ഞങ്ങളുടെ തലയ്ക്കു മുകളിൽ ഒരു നിത്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ശരിയായ മാനസാന്തരവും മാനസാന്തരത്തിന് യോഗ്യവുമായ ഫലം കായ്ച്ചു ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ പ്രസ്ഥാനത്തെ നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹീതരായ അഭിഷക്തന്മാർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ടും നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ നമ്മുടെ കരങ്ങൾ ഉയർത്തിയ ഒരു പ്രാവശ്യം കൂടെ ഹല്ലേലൂയ പറയാ. ഒരിക്കൽ കൂടെ എനിക്ക് വേദി ഒരുക്കി തന്ന കർത്തൃദാസന്മാർക്ക് ഒത്തിരി നന്ദി. ദൈവം അനുഗ്രഹിക്കും.